ഹലോ എവ്രി വൺ, വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ് സിംപ്ലി മലയാളി. നമ്മളിപ്പം ഒരു എപ്പിസോഡാക്കിയിട്ട് രണ്ട് മൂന്നാഴ്ചയും തോന്നുന്നത് ചില വർക്ക് കാരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ട. ആൻഡ് അദർ തിങ് ഇസ് നമ്മൾ സ്പോട്ടിഫൈയിൽ 1300 സ്ട്രീംസ് ആയി. സോ ദാറ്റ്സ് എ പ്രീറ്റി ഹാപ്പി ന്യൂസ്. സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ് അഗൈൻ ആൻഡ് അഗൈൻ. അപ്പം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. സോ എല്ലാവരും അറിയുന്ന പോലെ ജല്ലിക്കട്ട് ഇസ് ഇന്ത്യാസ് ഒഫീഷ്യൽ എൻട്രി ടു ദി ഓസ്കേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജല്ലിക്കട്ടിന് ഓസ്കർ നേടാൻ പറ്റുമോ. ഫോറിൻ കാറ്റഗറിയിലേക്കാണ് ഇന്ത്യ അയച്ചിരിക്കുന്നത്. അപ്പം ബെസ്റ്റ് ഫോറിൻ ഫിലിമിന് കിട്ടാൻ ചാൻസ് ഉണ്ട് ജല്ലിക്കട്ടിന്. ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടാവും വേറെ വേറെ രാജ്യത്തു നിന്ന് ഡിഫറെൻ്റ് പല പല സിനിമാസ് ഇറക്കും. അതും വേറിട്ട രീതിയിലും വേറിട്ട ജോണറിലുള്ള സിനിമകളായിരിക്കും ഇറക്കുക. അപ്പം അത് വെച്ച് കോമ്പീറ്റ് ചെയ്തിട്ട് ആ ടോപ്പ് 5 ആ നോമിനേഷനിൽ വരെ എത്താൻ ജല്ലിക്കട്ടിന് ചാൻസ് ഉണ്ടോ? ലെറ്റ് ലോൺ വിൻ ദി ഓസ്കേഴ്സ്. അപ്പം ജയിക്കാൻ ചാൻസ് ഉണ്ടോ? നോമിനേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, എങ്ങനെയാണ് ഒരു ഫിലിം ഓസ്കാർസിലേക്ക് പോകുന്നത്? ഇന്ത്യയിൽ നിന്ന് ഒരു കമ്മിറ്റി ഉണ്ട്. അതായത് കമ്മിറ്റി രൂപീകരിക്കും FFI എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ. അതിൻ്റെ ഫുൾ ഫോമാണ് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് മികച്ച സിനിമകൾ തിരഞ്ഞെടുക്കും. അതിൽ നിന്നൊരു മികച്ച ഫിലിം, അതായത് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അവർ ഓസ്കാർ പാനലിലേക്ക് അയക്കും. അത് സബ് ടൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അലോങ് വിത്ത് ദി വീഡിയോ ഓഫ് ദ ഫിലിം അവർ ഓസ്കാർ പാനലിലേക്ക് അയക്കും. എന്നിട്ട് അവിടെ നിന്നാണ് ഓസ്കാർ പാനൽസ് വിൽ ചൂസ് ഇത് നോമിനേഷന് പോകണോ, വിൽ ക്യാൻ ദിസ് ആക്ച്വലി വിൻ ദി ഓസ്കാർസ്. അവരവിടെ നിന്നാണ് തിരഞ്ഞെടുക്കൽ. ഇന്ത്യ ഇതുവരെ അയച്ചത് 52 ഫിലിംസാണ്. അതായത് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഓസ്കാറിലേക്ക് അയച്ചത് 52 ഫിലിംസാണ്. അതിൽ 3 ഫിലിംസിന് മാത്രമേ നോമിനേഷൻ സ്റ്റേജിലെത്താൻ പറ്റിയിരുന്നുള്ളൂ. അതിൽ ഒന്ന് ഏർലി ഫിലിമായ മദർ ഇന്ത്യ, പിന്നെ സലാം ബോംബൈ, പിന്നെ റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റുന്ന 20 വർഷം മുമ്പേ ലഗാൻ പറഞ്ഞൊരു സിനിമക്കാണ് കിട്ടിയത്. ലഗാൻ എന്ന് പറഞ്ഞൊരു സിനിമ ആമിർ ഖാൻ്റെ വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ കൊമേഴ്ഷ്യൽ സക്സസ്, പിന്നെ ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓസ്കാർ ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അയച്ചത്. എന്നിട്ട് നോമിനേഷൻ സ്റ്റേജ് വരെ എത്തി, ബട്ട് ഫൈനൽ റൗണ്ടിൽ പോയി. അപ്പം ഇപ്രാവശ്യം ജല്ലിക്കട്ടിൻ നോമിനേഷൻ സ്റ്റേജ് എത്തിയിട്ട് അതിൽ നിന്ന് ഓസ്കാർ ജയിക്കണം. അങ്ങനെ ആ സ്റ്റേജിലേക്ക് എത്താൻ പറ്റുമോ ഓസ്കാർ ജല്ലിക്കട്ടിന്? അപ്പം അതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് നോമിനേഷൻ കിട്ടിയിട്ട് തന്നെ 20 വർഷമായി. പക്ഷേ എനിക്ക് തോന്നുന്നു ലഗാന് ശേഷം ഇറക്കിയ പടങ്ങൾ, അതായത് ഇന്ത്യ നോമിനേഷന് വേണ്ടി അയച്ച പടങ്ങളെല്ലാം അത്രക്കും ഒരു വാല്യൂ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ലാസ്റ്റ് റീസെൻ്റ്ലി 2019 ഇറക്കിയ ഒരു പടമായിരുന്നു ഗള്ളി ബോയ്. ഗള്ളി ബോയ് ആയിരുന്നു ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ടു ഓസ്കാർസ്, ബട്ട് ദാറ്റ് വാസ് നോട്ട് എ വെരി ഗുഡ് ഫിലിം. പക്ഷേ ഇപ്രാവശ്യം വി ഹാവ് എ വെരി സ്ട്രോങ് ചാൻസ് ബിക്കോസ് ജല്ലിക്കട്ട് ഒരു ആർട്ടിസ്റ്റിക് ഫിലിമാണ്, പിന്നെ ഒരു ത്രില്ലർ ഫിലിമാണ്, ഒരു ഡാർക്ക് ഫിലിമാണ്, സൈക്കോളജിക്കൽ ഡ്രാമ ഫിലിമാണ്. സോ ഇറ്റ്സ് പ്രിറ്റി മച്ച് ഓൾ ഇൻ വൺ ബോക്സ്. അപ്പം ദർ ഇസ് എ റിയൽ ഗുഡ് ചാൻസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ജല്ലിക്കട്ടിലൊരു സ്പെഷ്യാലിറ്റി തോന്നിയത് ഇതൊരു പ്രത്യേക ജോണറിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇതൊരു ആക്ഷൻ ഫിലിമാണോ എന്ന് ചോദിച്ചാൽ അതെ, ഒരു ഡ്രാമ ഫിലിമാണോ അതെ, ഒരു ക്രൈം രീതിയിലുള്ളൊരു ത്രില്ലറാണോ ചോദിച്ചാൽ അതും യെസ് എന്നേ പറയാൻ പറ്റൂ. സോ ഇറ്റ്സ് ഓൾ ഇൻ വൺ ബോക്സ്. അപ്പം അതുകൊണ്ടൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഫിലിമിന്. ബാക്കി ഫോറിൻ ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ മേ ബി ജല്ലിക്കട്ട് അതൊരു പ്രത്യേക ഒരു സ്റ്റാൻഡിങ് ടൈപ്പായിട്ട് തോന്നുന്നത് ഇതിനൊരു ജോണറൽ ഇല്ല എന്നാണ്. അപ്പോൾ ഈ ഓസ്കാർ സെലക്ഷൻ രീതി ഈസ് പ്രിറ്റി കോംപ്ലെക്സ്. ഇപ്പം വെട്രിമാരൻ, അതായത് ഒരു ഫേമസ് തമിഴ് ഡയറക്ടർ, എല്ലാവർക്കും അറിയുന്ന ഒരു ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു വിസാരണ എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിരുന്നു ഓസ്കാർസിലേക്ക്. അപ്പം അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ഫിലിമിൻ്റെ സ്ക്രീനിങ് റാൻഡം ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും നടത്തുക. അപ്പം ഈ ഓസ്കാർ പാനലിസ്റ്റ് അവിടെ പോയി കാണുക വേണ്ടത്. അപ്പം ചില സമയത്ത് ഓസ്കാർ പാനലിസ്റ്റ് കാണാൻ പോകും, ചില സമയത്ത് പോകില്ല, ചിലപ്പോൾ രണ്ട് പാനലിസ്റ്റ് അങ്ങോട്ട് പോകും, ചിലപ്പം ഒരാൾ ഇങ്ങോട്ട് പോകും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇങ്ങനത്തെ രീതി. അപ്പം ചിലവരെ ഇത് കാണാൻ പോകും. അപ്പം ഒരു നല്ല ഫിലിം ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ടാവില്ല. നല്ലൊരു ഫിലിമായിരിക്കും, പാനലിസ്റ്റിന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും, ബട്ട് ദേ വിൽ മിസ് ദിസ് ബിക്കോസ് ഓഫ് അതർ വർക്ക്സ്. അപ്പം അങ്ങനെ ഒരു ചാൻസും ഉണ്ട്. പിന്നെ വെട്രിമാരൻ പറയുന്ന പോലെ ഒരു ഇമ്പ്രഷൻ വരുത്തണം നമ്മൾ പാനൽസിന് മുമ്പിൽ. അവർക്ക് കാണാനൊരു റീസൺ വേണ്ടി വരും. അപ്പോൾ നമ്മളതാക്കി കൊടുക്കണം. ബിക്കോസ് ലൈക്ക് നമ്മൾ ഈ ഫിലിം തന്നെ വേറെ വേറെ സ്ഥലത്ത് സ്ക്രീൻ ചെയ്യണം, മാക്സിമം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ട് സ്ക്രീൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ മാക്സിമം എക്സ്പോഷർ കൊടുത്താലേ ദേ മൈറ്റ് ഈവൻ വാച്ച് ദിസ് ഫിലിം. അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ദെൻ ദേ കൻ ഗിവ് ഇറ്റ് ഫോർ എ നോമിനേഷൻ. അപ്പോൾ ഇത് കാണണമെങ്കിൽ തന്നെ വി നീഡ് എ പെർട്ടിക്കുലർ ഏജൻസി. ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെ ഒരു ഏജൻസി വേണം ഇത് പ്രൊമോട്ട് ചെയ്യാൻ, ഒരു ഗ്ലോബൽ സ്കെയിലിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ. അപ്പം ദിസ് ഇസ് പ്രിറ്റി മച്ച് ഹൈ ബഡ്ജറ്റ് സ്റ്റഫ്. ഓസ്കാറിലേക്ക് അവർ അറ്റൻഷൻ ക്ഷണിക്കാൻ തന്നെ പ്രിറ്റി മച്ച് ഹൈ ബഡ്ജറ്റ് വേണം. അപ്പോൾ ജെല്ലിക്കാട്ട് ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദിസ്. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ ജെല്ലിക്കാട്ട് ഹാസ് നോ ചാൻസ് ഓഫ് വിന്നിങ്. പിന്നെ വെട്ടിരിമാരനൊരു കോട്ട് ചെയ്യുന്നുണ്ട്, അതായത് ദ ബഡ്ജറ്റ് ഓഫ് ദ ഓസ്കാർ പ്രൊമോഷൻ വാസ് മോർ ദാൻ ദി ബഡ്ജറ്റ് ഓഫ് വിസാറിനെ. അപ്പം ആ ഫിലിമിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റിനെക്കാളും കൂടുതലായിരുന്നു ആ പ്രൊമോട്ട് ചെയ്യാൻ, ഓസ്കാറിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ബഡ്ജറ്റ്. അപ്പം ദാറ്റ്സ് വാട്ട് ദ സെയിങ്. അപ്പം പ്രൊമോട്ട് ചെയ്യാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് ഫാൻസിന് മുമ്പിൽ ധരിപ്പിക്കണം, ദിസ് ഇസ് എ വെരി ഗുഡ് ഫിലിം. അപ്പോൾ അതാണ് ജെല്ലിക്കെട്ട് ചെയ്യേണ്ടത്. ജെല്ലിക്കെട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ ദർ ഇസ് നോ ചാൻസ് ആക്ച്വലി. അപ്പം ഒരു ഏജൻസീനെ ബിൽഡ് ചെയ്തിട്ട് ഒരു ഗ്ലോബൽ രീതിയിലൊരു അറ്റൻഷൻ വരുത്തണം, ഇതൊരു നല്ല ഫിലിമാണ്, എന്നാലേ ഈ ഫിലിമിനൊരു ചാൻസ് ഉള്ളൂ. അത് കടന്നു കിട്ടിയാൽ ദെൻ ജെല്ലിക്കട്ട് ഹാസ് എ ചാൻസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്, ഇതിന് കുറേ സ്പോൺസേഴ്സിന് വേണ്ടി വരും, ഇതൊരു ഹൈ ലെവൽ സ്റ്റഫായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു വലിയൊരു പ്രശ്നമാണ്. അത് കടന്നു കിട്ടിയാൽ ദെൻ ജെല്ലിക്കട്ട് ഹാസ് എ ചാൻസ്. പാനൽസ് കണ്ടിട്ട് ഇഷ്ടപ്പെടാനുള്ള വലിയ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ജോണറിൽ ഇനി ഉൾപ്പെടുത്താൻ പറ്റില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി. പിന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ, സ്റ്റോറി ഇസ് ഓൾസോ ത്രില്ലിങ്. അതായത് ഒരു സാധാ ആർട്ട് വാല്യൂ പറഞ്ഞിട്ട് ഒരു അവാർഡ് പാടം പോലെയല്ല, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു അവാർഡ് പാടം പോലെയല്ല ജെല്ലിക്കട്ട്. ഇറ്റ്സ് പ്രിറ്റി മച്ച് സ്ട്രോങ്. ഒരു സാധാരണ ആവറേജ് ഫിലിം ഗോറിന് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അതാണ് ജെല്ലിക്കട്ടിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ, ഒരു ഗ്ലോബൽ സ്കെയിലേക്ക് എത്തിച്ചാലേ ജെല്ലിക്കട്ടിന് ഒരു ചാൻസ് ഉള്ളൂ. അപ്പം അവർ കണ്ടാൽ ദെൻ ഞാൻ പറഞ്ഞ പോലെ ജെല്ലിക്കാട്ട് ഇസ് എ വെരി വെരി ഹൈ ചാൻസ് ഓഫ് നോമിനേഷൻ. പിന്നെ ചിലപ്പം ജയിക്കാനുള്ള വരെ ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഇയർ, അതായത് 2019 പാരസൈറ്റ് എന്നൊരു ഫിലിം കേട്ടിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അതൊരു കൊറിയൻ ഫിലിമാണ്, എന്നിട്ടും കുറേ ഓസ്കാർ അവാർഡ്സ് കിട്ടി. ഒരു ഇംഗ്ലീഷ് ഫിലിമിനല്ലാതെ ഇത്രയും അവാർഡ്സ് കിട്ടുന്നൊരു ഫിലിമാണ് പാരസൈറ്റ്. അപ്പം പാരസൈറ്റ് ഒരു റെവല്യൂഷൻ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫിലിം കാണാൻ അത് ഇംഗ്ലീഷ് ആവണമെന്നില്ല, അതായത് ഒരു ഓസ്കാർ കിട്ടാൻ അത് ഇംഗ്ലീഷ് പടം തന്നെ ആവണമെന്നില്ല എന്നൊരു റെവല്യൂഷൻ പാരസൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദാറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർസ് എമ്മി, അതായത് ദിസ് ഇയർസ് എമ്മിയിൽ എമ്മി അവാർഡ്സ്, അതായത് ബെസ്റ്റ് സീരീസ് അവാർഡ് ഒരു ഇന്ത്യൻ സീരീസിനായിരുന്നു, എന്നിട്ട് പേരാണ് ഡൽഹി ക്രൈം. അപ്പം ഇന്ത്യൻ ഫിലിംസിന് അപ്രീസിയേഷൻ കൂടുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് ബാരിയർ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു പാരസൈറ്റ് എന്നൊരു ഫിലിം വന്നേ പിന്നെ. അപ്പം ജെല്ലിക്കട്ടിന് അങ്ങനെ നോക്കിയാൽ നല്ല ചാൻസ് ഉണ്ട്. ലാംഗ്വേജ് വൈസ് അതിനെ താഴ്ത്താൻ ഒരു ചാൻസും ഇല്ല ജെല്ലിക്കട്ടിന്. അപ്പം അതിൻ്റെ വാല്യൂ നോക്കിയാൽ ജെല്ലിക്കട്ട് ഇസ് എ വെരി വെരി ഗുഡ് ഫിലിം. അപ്പോൾ ചാൻസസ് ഉണ്ടോ ചോദിച്ചാൽ യെസ്, ദർ ഇസ് എ വെരി ഗുഡ് ചാൻസ്. ഇത്രയും കടമകൾ കടന്നിട്ട് വന്നിട്ട്, അതായത് ഇത്രയും നല്ല ഫിലിംസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം നല്ല കുറച്ച് ഫിലിംസ് ഉണ്ടായിരുന്നു, അതിനൊക്കെ തള്ളി മാറ്റിയിട്ട് നമ്പർ വൺ പൊസിഷൻ, ഇന്ത്യയിൽ നമ്പർ വൺ പൊസിഷൻ ആയിട്ട് അയച്ചതാണ് ജെല്ലിക്കട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ 20 വർഷത്തിനുള്ളിൽ നല്ലൊരു ഫിലിമാണ് ജെല്ലിക്കട്ട്. കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ഫിലിം. നല്ല ചാൻസ് ഉള്ളൊരു ഫിലിമാണ് ജെല്ലിക്കട്ട്. അപ്പം പ്രോബബിലിറ്റി നല്ല ഹൈ ആണ്. സോ ലെറ്റ്സ് ഹോപ്പ് ജെല്ലിക്കട്ട് വിൻസ് ദിസ് ടൈംസ് ഓസ്കാർസ്. നോമിനേഷൻ മാത്രമല്ല, ഓസ്കാർ തന്നെ, ബെസ്റ്റ് ഫോറിൻ ഫിലിമിൻ്റെ ഓസ്കാർ തന്നെ ജെല്ലിക്കട്ടിന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ലെറ്റ്സ് ബി ഹോപ്പ് ഫുൾ, ബിക്കോസ് ജെല്ലിക്കട്ട് ജയിച്ചാൽ ഇറ്റ് കൻ കോസ് എ റെവല്യൂഷൻ ഇൻ ഇന്ത്യൻ ഫിലിം, ബിക്കോസ് ബോളിവുഡ് ആണിപ്പോൾ മെയിനായിട്ട് എല്ലാവരും ഒത്തുനോക്കുന്നൊരു സംഭവം. ജെല്ലിക്കട്ട് ജയിച്ചാൽ ഇറ്റ് കൻ ബ്രിങ് ദി അപ്രൈസിങ് ഓഫ് വേരിയസ് വുഡ്സ്, അതായത് ടോളിവുഡ്, മോളിവുഡ് എക്സെട്ര. പിന്നെ ആർട്ടിസ്റ്റിക് ഫിലിമിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഒരു കറേജ് വേറെ ഡയറക്ടേഴ്സിന് കൊടുക്കും. അപ്പോൾ ജെല്ലിക്കട്ട് ജയിച്ചാൽ ഇറ്റ് കൻ കോസ് എ വെരി വെരി ഗുഡ് അഡ്വാൻറ്റേജ് ടു ഇന്ത്യൻ ഫിലിം. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ജെല്ലിക്കട്ട് വിൻസ് ദിസ് ടൈംസ് ഓസ്കാർസ്.